Aleluia. Aleluia. Praise Jesus. Aleluia. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തിൽ, വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ, ദൈവസന്ധിയിലായിരിക്കാൻ സ്വർഗത്തിലെ നമ്മളെ സഹായിച്ചല്ലോ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ സ്നേഹം നിങ്ങൾ ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിന് വിരോധമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ചിന്തകൾ വിളിച്ചു പറയുകയാണ് ഈ സന്ദേശങ്ങളിലൂടെ ചെയ്യുന്നത്. തുടർന്ന് ക്രിസ്തുവിൽ ആ ദൈവത്തെ സ്നേഹിപ്പാൻ, ക്രിസ്തുവിൽ ആ ദൈവത്തിന് അടുക്കലേക്ക് എത്തിച്ചേരുവാൻ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏവർക്കും ഇതൊരു അനുഗ്രഹമായി സ്വർഗത്തിലെ ദൈവം മാറ്റുമെന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ദൈവം എന്നിലൂടെ സംസാരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെയെല്ലാം ക്രിസ്തുവിലൂടെ തന്നെ ലയിക്ക് ലയിച്ചു തരുവാൻ സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഈ ജീവിതം ചെറിയൊരു ജീവിതം, കൊച്ചു ജീവിതം. ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മുഴുവൻ മായ മായ മായ, വാനിറ്റി വാനിറ്റി വാനിറ്റി. അപ്പോ ഈ ജീവിതത്തിന് ഇതിനെ പ്രയോജനകരമാക്കി മാറ്റാൻ എന്തു വേണം? ഈ ചെറിയ ജീവിതത്തെ പ്രയോജനകരമാക്കി മാറ്റാൻ എന്ത് വേണം? അതെങ്ങനെ പ്രയോജനകരമാക്കി മാറ്റാം എന്നാണ് നാം ഈ സന്ദേശത്തിലൂടെ കേൾക്കുവാനായിട്ട് പോകുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, നാം ഈ കൊച്ചു ജീവിതത്തെ, ലാഭമില്ലാത്ത ഈ ജീവിതത്തെ, യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് വേണം. സദ്യയോടെ കേട്ടാ നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ, നമ്മളിവിടെ ലോകത്ത് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് പോലെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് യേശു ഒരിക്കൽ പറയുന്നുണ്ട്, ഗീവ് ദാറ്റ് ടു മീ, അത് എന്റെ കയ്യിലേക്ക് ഇട്ടാ. ഒരിക്കല് വലിയൊരു സുവിശേഷ യോഗം കഴിഞ്ഞ് ഒരു നിർജ്ജന പ്രദേശത്തായിരുന്നു സുവിശേഷ യോഗം. ജനത്തിനെ ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ല, ദൂരെ സ്ഥലത്ത് പോയി എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരണം. അപ്പൊ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പൊ ശിഷ്യന്മാര് പല കാര്യങ്ങളും പറഞ്ഞു, കണക്കുകളൊക്കെ പറഞ്ഞു, ഇത്ര രൂപയ്ക്ക് സാധനം ഉണ്ടെങ്കിലേ, അതായത് ഇത്ര ദിനാറിന് സാധനം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ, ഒരല്പം കൊടുക്കാൻ പറ്റൂ. തുടർന്ന് നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ കുറച്ചേ ഉള്ളൂ. സഹോദരങ്ങളെ, ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ജീവിതം. 60 70 ഏറിയാൽ 80, വളരെ കുറച്ചേ ഉള്ളൂ. ഈ കുറച്ച് ജീവിതത്തെ കുറിച്ചാണ് ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, ദൈവത്തിന്റെ വചനം പറയുന്നതനുസരിച്ച് അതുവരെ ഇത്രയും ജ്ഞാനമുള്ള ഒരു വ്യക്തി ജനിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ആ കുറേ ചെറിയ ജീവിതത്തെ കുറിച്ച് പറയുന്ന കാര്യം ഇതുകൊണ്ട് ഈ മനുഷ്യന് ഈ കഷ്ടപ്പാട് കഷ്ടപ്പാടുള്ള ജീവിതം അത് വെറും മായയാണ്. അവന്റെ ജീവിതം വെറും മായയാണ്. ആഹാ, മായയായ ജീവിതമാണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഇതിനെ ലാഭമാക്കി തീർക്കാൻ ആർക്കും പറ്റില്ലല്ലോ. എന്നാൽ ദൈവം മനുഷ്യനായി വന്ന സർവജ്ഞാനിയായ ഈ ശലോമോനെ സൃഷ്ടിച്ച ആ ദൈവം മനുഷ്യനായി വന്നപ്പോൾ സർവജ്ഞാനിയായ ആ ദൈവം മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യനോട് പറയുന്നൊരു കാര്യം ശലോമോൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഈ ജഡജീവിതം നിനക്ക് യാതൊരു പ്രോഫിറ്റും തരുന്നില്ല. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. മലയാളത്തിൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ്, ട്രാൻസ്ലേഷൻ തെറ്റാണ്. ശരീരത്തിന്റെ ഭാഗത്ത് പ്രോഫിറ്റ് ഒന്നുമില്ല എന്നാണ്, ലാഭം ഒന്നുമില്ല എന്നാണ്. ശലോമോൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ജ്ഞാനികളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഒരാള് ഭൂമിയിൽ ജനിച്ച മനുഷ്യരിലെ ഏറ്റവും ജ്ഞാനിയായ വ്യക്തി, മറ്റേ ആള് സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായി വന്ന. അപ്പൊ രണ്ട് ജ്ഞാനികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ജ്ഞാനികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കൊച്ചു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. മുഴുവൻ മായ. എന്നാൽ സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൈവം പറയുന്ന കാര്യം, ഈ ഒരു പ്രയോജനമില്ലാത്ത ഈ ജീവനെ ജന്മദിനവാദത്തിലൂടെ ആരംഭിച്ച് മരണദിനവാദത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചു ജീവനെ, ഒരു ലാഭവുമില്ലാത്ത ജീവനെ നിനക്ക് ലാഭമാക്കി തരാൻ ഇതാ ഞാൻ നിനക്കൊരു സ്പിരിച്വൽ ടെക്നോളജി പറഞ്ഞു തരാം. ആ കൊച്ചു ജീവിതത്തെ നീ എന്റെ കയ്യിത്ത, ഞാൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അവസാനമില്ലാത്ത ജീവനാക്കി തരാം. ആ കൊച്ചു ജീവിതത്തെ നീ എന്റെ കയ്യിലിത്ത, മരണമുള്ള ജീവിതത്തെ നീ എന്റെ കയ്യിത്ത, അങ്ങനെ മരണമുള്ള ജീവിതത്തെ നീ എന്റെ കയ്യിൽ തന്നാൽ ആ മരണമുള്ള ജീവിതത്തെ വാനിറ്റി മായ എന്ന ജീവിതത്തെ ഞാൻ പ്രോഫിറ്റ് ഉള്ള ജീവിതമാക്കി, മരണമില്ലാത്ത ജീവിതമാക്കി തിരികെ നിന്റെ കയ്യിൽ തരാം. ഇതാണ് സന്ദേശം. ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ്, ഒരു സാമ്പിളാണ്, ഒരു എക്സാമ്പിളാണ്. ഇതാ കർത്താവ് ആ രണ്ട് മീനും അഞ്ചപ്പവും മൾട്ടിപ്ലൈ ചെയ്ത് ജനത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോ കാണിച്ച ആ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, നമ്മുടെ ഭാഷ പറഞ്ഞ ടെക്നോളജി, ഇത് എന്റെ കയ്യിൽ തരിക, ഇത് എന്റെ കയ്യിൽ തരിക. എന്ത് നിനക്കുള്ളത്? ഇത്തിരിയല്ലേ ഉള്ളൂ. 60, 70, 80 ഇച്ചിരിയല്ലേ ഉള്ളൂ. മോനെ മോളെ ഇച്ചിരിയല്ലേ ഉള്ളൂ. അതെന്റെ കയ്യിത്ത. ശലോമോൻ പ്രയോജന ശലോമോൻ മായ എന്ന് പറഞ്ഞതിനെ ഞാൻ നിനക്ക് ഇതാ അത് മായ അല്ലാതാക്കി ഞാൻ തരാം. ഒരു ഭാഗത്ത് ജ്ഞാനി, മറുഭാഗത്ത് സർവജ്ഞാനി മനുഷ്യനായി വന്നു. ഹല്ലേലൂയ. രണ്ടുപേരുടെയും വാക്ക് നമ്മൾ ഉൾക്കൊള്ളു. രണ്ടുപേരും പറഞ്ഞത് ശരി തന്നെയാ. ഒരാൾക്ക് ആത്മാവിന്റെ മണ്ഡലം വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ശലോമോന് ജഡത്തിന്റെ മണ്ഡലം മാത്രമേ വെളിപ്പെട്ടിരുന്നുള്ളൂ, ആത്മാവിന്റെ മണ്ഡലം വെളിപ്പെട്ടില്ല. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിന് ജഡത്തിന്റെ മണ്ഡലം മാത്രമല്ല ആത്മാവിന്റെ മണ്ഡലവും ഒരാൾക്ക് ഒരേപോലെയാണ്. ഹല്ലേലൂയ. ആ യേശു ആ നമ്മുടെ തല, ആ തലയാണ് നമ്മൾ അനുഗമിക്കുന്നത്. ഉടലായ നമ്മൾ സഭ ആ തലയാണ് അനുഗമിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് തിരുവത്താഴ്ച ശുശ്രൂഷയിലേക്ക് പോകാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14:18 യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, അതാണ് നമ്മുടെ കീ വാക്യം. അത് ഇങ്ങ കൊണ്ടുവരുവേൻ എന്ന് അവൻ പറഞ്ഞു. യേശു പറയാണ്, അത് ഇങ്ങ കൊണ്ടുവാ. ഏത്? നിനക്ക് തികയാത്തത്, നിനക്ക് തികയാത്തത്, നിനക്ക് ഇതാ അതുകൊണ്ട് ഒന്നും എത്തിപ്പെടാൻ പറ്റാത്തത്, ഒരു നേരം മാത്രം ഉപയോഗിച്ചാ തീർന്നു പോകുന്നത്, അതിങ്ങ കൊണ്ടുവാ. ഒരല്പനേരം മാത്രം ഭൂമിയിൽ കണ്ട് ഒരൊറ്റ നേരം ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഡിസ്പോസിബിൾ ബോഡി, അതിങ്ങ നീ കൊണ്ടുവാ, അതിങ്ങ കൊണ്ടുവാ, അതിങ്ങ കൊണ്ടുവാ, മോനെ ഇങ്ങ കൊണ്ടുവാ, കൊടുക്ക കൊടുക്ക, ഇങ്ങ കൊണ്ടുവാ കൊടുക്ക. കർത്താവ് പറഞ്ഞു അതിങ്ങ കൊണ്ടുവാ, ഏതോ കൊണ്ടുവരാൻ. ശിഷ്യന്മാർ പറഞ്ഞു ഇതാ രണ്ട് മീനും ഉണ്ട്, അഞ്ച് അപ്പയെ ഉള്ളൂ, ഇത്രയും ജനത്തിന് കൊടുക്കണം. ഒന്നും തകയത്തില്ല, ഒന്നും തകയത്തില്ല, ഇത്രേ ഉള്ളൂ. ഇതാ ഇച്ചിരി ജീവനേ ഉള്ളൂ, കുറച്ച് ജീവനേ ഉള്ളൂ. ഇനിയിപ്പോ എത്ര കാലം ജീവിക്കുന്ന അറിഞ്ഞുകൂടാ. ഞാനിപ്പോ 65 വയസ്സായി, ഇനിയിപ്പോ 70 അല്ലെങ്കിൽ 80. അയ്യോ ഇനി എനിക്ക് 5 വർഷം കൂടി ചിലപ്പോ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു 5 വർഷം ഒരു 10 വർഷം കൂടി ചിലപ്പോ ഉണ്ടാകാം, ഇത്തിരിയേ ഉള്ളൂ. കർത്താവ് പറയുന്നു മോനെ മോളെ അതിങ്ങ കൊണ്ടോ 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 കൊണ്ടോ, നിനക്ക് ഇത്തിരി ഉള്ളല്ലേ, നിനക്ക് ഇത്തിരി ഉള്ളല്ലേ, ആ ഇത്തിരി ഉള്ള നിങ്ങൾ കൊണ്ടുവാ. കൊടുക്കാൻ തയ്യാറാണോ, കൊടുക്കാൻ തയ്യാറാണോ? ഇച്ചിരി ഉള്ളത് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ ഒത്തിരി ആക്കി, അല്ല ഒത്തിരി അല്ല അവസാനമില്ലാത്തതാക്കി തരും. കൊടുക്കാൻ തയ്യാറാണോ? നമ്മുടെ ജീവിതം ഇച്ചിരി ഉള്ളത് കൊടുക്കാൻ തയ്യാറാണോ? രണ്ടു മീനേ ഉള്ളൂ, മതി, നിനക്ക് ഇച്ചിരി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അത് കൊടുക്കാൻ തയ്യാറാണോ? അല്ല കലത്തിൽ ഇച്ചിരി മാവേ ഉള്ളൂ, ഇച്ചിരി മാവേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഓരോ അപ്പം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് മരിക്കാതിരിക്കുവോ, കുഴപ്പമില്ല. നീ ആ ഇച്ചിരി അത് നിനക്ക് ഉണ്ടല്ലോ, ഉണ്ടല്ലോ, എത്ര ഉണ്ടല്ലോ, അതിങ്ങ കൊണ്ടുപോവാ, അതിങ്ങ കൊണ്ടുവാ. യേശു ചോദിക്കുകയാണ്, നീ അതിങ്ങ കൊണ്ടുവാ, ഞാൻ മൾട്ടിപ്ലൈ ആക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഇവിടെ വേണ്ടത് ഒരല്പം ജീവനേ ഉള്ളിന് ബാക്കി അല്ലേ. അടുക്കളയിലെ ഗ്യാസ് തീർന്നു പോകാൻ പോകുന്ന പോലെ ഒരല്പം ഗ്യാസ് ഉള്ളു. ഇതാ അത് കത്തുന്നത് കണ്ടില്ലേ, അത് മിന്നി മിന്നി കത്തുന്നു. അച്ചായ ഗ്യാസ് തീരാൻ പോകാന്നോ തോന്നുന്നു, മിന്നി മിന്നി കത്തുന്നു. എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ, എന്റെ ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വേദന വരുന്നുണ്ട്, മിന്നി മിന്നി കത്തുകയാണ്, തീരാൻ പോവാന്നാ തോന്നണേ. ഈ സൈഡിലാണ് വേദന, മിന്നി മിന്നി കത്തുകയാ. പെട്ടെന്ന് ഞാൻ അങ്ങ് തളർന്നു പോകുന്നു, അറിയത്തില്ല. മിന്നി മിന്നി കത്തുകയാ, തീരാൻ പോവാന്നാ തോന്നണേ, തീരാൻ പോകുന്നു, മിന്നി മിന്നി കത്തുകയാ. ഞാൻ അങ്ങനെ ഇതാ എനിക്ക് പെട്ടെന്ന് ഞാൻ മുമ്പോട്ടേക്ക് പോകും, പെട്ടെന്നൊരു മൈഗ്രെയിൻ വരുന്നു, മിന്നി മിന്നി കത്തുകയാ, മിന്നി മിന്നി തീരം പോവാന്ന് വെച്ചാൽ തോന്നുന്നു, മിന്നി മിന്നി കത്തുകയാ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അപ്പൊ ഇച്ചിരിയെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിരിയെങ്കിലും ഉണ്ടല്ലോ, അല്ലെ, ഇച്ചിരിയെങ്കിലും ഉണ്ടല്ലോ, മിന്നി മിന്നി കത്ര. അതിങ്ങ നീ കൊണ്ടോ, അത് കൊണ്ടോ, കർത്താവ് പറയും അതിങ്ങ കൊണ്ടുവാ, അതിങ്ങ കൊണ്ടുവാ. ആ ഇച്ചിരി ജീവൻ ഉണ്ടല്ലോ നിനക്കുള്ളത്, ഇച്ചിരി ഉള്ളതുണ്ടല്ലോ, അതിങ്ങ കൊണ്ടുവാ, അതിങ്ങ കൊണ്ടുവാ. ഇച്ചിരി ഉള്ളതിനെ ഒത്തിരിയാക്കി തരുന്ന, അവസാനമില്ലാതെയാക്കി തരുന്ന നമ്മുടെ നാഥൻ, നമ്മുടെ തല നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആ സ്പിരിച്വൽ ടെക്നോളജി അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഇതാണ് നിത്യജീവന്റെ ടെക്നോളജി. ഹല്ലേലൂയ, ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നീ നിന്റെ ജീവനെ, ഇത്തിരിയുള്ള ജീവനെ, അത് നീ ഉപയോഗിക്കാൻ പോകാൻ പോവാണോ? അത് നീ ഉപയോഗിക്കാൻ പോകാൻ പോവാണോ? നീ അത് നീ ഉപയോഗിച്ചാ നീ അതിനെ കളയും, അത് നീയാണ് ഉപയോഗിക്കാൻ പോണേ. നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ ഡ്രീമുകൾ, നിന്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ സാധിക്കാൻ വേണ്ടി നീ അതിന് ഉപയോഗിക്കാൻ പോവാണോ? നീ അതിനെ കളയും. പക്ഷെ ആ ഇത്തിരി ഉള്ള നിന്നെ എന്റെ കയ്യിലേക്കുണ്ട, ഇച്ചിരി ഉള്ള നിന്നെ എന്റെ കയ്യിലേക്ക് കൊണ്ടുവാ. എന്നിട്ട് നീ അതിനെ എനിക്കായി ജീവിക്കേ, എന്റെ പേരിൽ പറഞ്ഞ്, എന്റെ പേരും പറഞ്ഞ് നീ ജീവിക്കല്ല വേണ്ടത്, നീ എനിക്കായി ജീവിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ കൊണ്ട് ജീവിക്കല്ല വേണ്ടത്, നീ എനിക്കായി ജീവിക്കേ. ഹല്ലേലൂയ, നീ എന്നെ കൊണ്ട് ജീവിച്ചാലും നിന്റെ ചുറ്റുപാടുള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, പകരം നീ എനിക്കായി ജീവിക്കേ. എനിക്കായി ജീവിച്ചാൽ നീ നിന്റെ ജീവനെ കണ്ടെത്തും, നീ നിന്റെ ജീവനെ കണ്ടെത്തും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു നമുക്ക് വേണ്ടി ജീവനെ കണ്ടെത്തിയത് തന്റെ ജീവനെ തനിക്കായി ഉപയോഗിക്കാതെ, തന്റെ ജീവനെ തന്റെ തലയായ ദൈവത്തിനായി യാഗമാക്കിയത് കൊണ്ടാണ്. നിത്യാത്മാവിനാൽ തന്റെ ജീവനെ ദൈവത്തിനായി യാഗമാക്കി. എബ്രായ ലേഖനം പറയുന്നു, നിത്യാത്മാവിനാൽ തന്റെ ജീവനെ ദൈവത്തിനായി യാഗമാക്കി നമുക്ക് നമ്മുടെ ജീവനെ നേടിത്തന്നു. യേശു പറയാ, ആ ജീവനെ ഞാൻ നിനക്ക് തരാം, പക്ഷെ ഞാൻ എന്റെ ജീവനെ എന്റെ പിതാവിന് കൊടുത്തതുപോലെ നീ നിന്റെ ജീവനെ എനിക്ക് തരാൻ തയ്യാറാണോ? നിന്റെ ജീവനെ എനിക്ക് തരാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ വ്യക്തി മായ വാനിറ്റി വാനിറ്റി എന്ന് പറഞ്ഞ ആ ജീവനെ ഞാൻ നിനക്ക്, മായയല്ലാത്ത വാനിറ്റി അല്ലാത്ത ലാഭമാക്കി തരാം. ഇതാണ് സന്ദേശം. അതിനെന്തു വേണം? ഈ ചെറിയ ജീവനെ യേശുവിന്റെ കയ്യിൽ കൊടുക്കുക. യേശു പറയുന്നു, അതിങ്ങ കൊണ്ടുവാ, അതിങ്ങ കൊണ്ടുവാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി, പ്രമുഖനായൊരു വ്യക്തി, അദ്ദേഹം മരിച്ചു. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ വലിയ സമ്പത്ത്, പ്രശസ്തി ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതം വെച്ച കഷ്ടപ്പാടുകളുടെ ജീവിതമായിരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വളർന്നത്. ദരിദ്ര കുടുംബത്തിൽ നിന്ന് വളർന്നു. 10-12 മക്കളുണ്ട്. എങ്കിലും ആ പിതാവ് കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി. പിതാവ് മാത്രമല്ല, പിതാവിനോട് ചേർന്ന് ഇവൻ പെൺമക്കൾ വരെയും, ഇതാ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് വീട്ടില് ഇതാ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ആ പലഹാരങ്ങൾ കൊണ്ടുപോയി വിൽക്കണം. തലേ ചോന്നുകൊണ്ട് വിൽക്കണം. തലേ ചോന്നുകൊണ്ട് വിറ്റിട്ട് ഇതാ അത് കഴിഞ്ഞ് ആ കിട്ടിയ പൈസയും കൊണ്ട് ഇതാ ഇതാ ഒരു 7-7.5 ആവുമ്പോൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് അമ്മയുടെ കൊടുത്ത് അതുകൊണ്ട് വേണം വീട് കഴിയാൻ. തുടർന്ന് സ്കൂളിൽ പോകണം. അങ്ങനെ ഉള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചു ബാലൻ, ആ ബാലനെ, അതാ ഒരു ചെറിയൊരു തയ്യൽ ബിസിനസ്, തയ്യൽ ബിസിനസ്, ആ തയ്യൽ ബിസിനസ് ആരംഭിച്ചു. തുടർന്ന് വളരെ ആ താഴെ നിന്ന് ഉയർന്നു, താഴെ നിന്ന് ഉയർന്നു. തുടർന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, അദ്ദേഹം ഷർട്ട് തയ്ക്കും, ഒരു ഷർട്ട് തയ്ക്കും ഇത്ര അണയെങ്ങാനും കിട്ടും. അതിനുശേഷം ഉച്ചക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഊണ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്ര അണ അവിടെ കൊടുക്കണം. പക്ഷെ ഊണ് കഴിക്കണ്ട, അതിനു പകരം ഒരു ഉണ്ടംപൊരി വാങ്ങിച്ച് ഉണ്ടംപൊരിയും പച്ചവെള്ളവും കുടിക്കും. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കും, അപ്പോ ആ സമയത്തും കൂടി എനിക്ക് ഷർട്ട് തയ്ക്കും. അങ്ങനെ അധ്വാനിച്ച് 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 ഒരു ചെറിയ തുണിക്കടയായി. തുടർന്ന് അത് ഡെവലപ്പ് ചെയ്ത് വലിയൊരു തുണിക്കടയായി. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഇതാ ഹോട്ടൽ ബിസിനസ്സിലേക്ക് തിരി. ഇങ്ങനെ ഇതാ വലിയൊരു ധനവാനായി, എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയായി. ആ സമയത്ത് അദ്ദേഹം വളരെ ഉപകാരങ്ങൾ ചെയ്തു. തന്റെ സഹോദരങ്ങളെയൊക്കെ പലരെയും ഇതാ പല സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ദൈവം വഴി തുറന്നു. ഇതാ ഇതെല്ലാം വർദ്ധിച്ചു. ഇതെല്ലാം വർദ്ധിച്ച് പോകുന്നതിന്റെ ഇടയ്ക്ക് ഇതാ ദാരുണമായി അദ്ദേഹം മരിച്ചു. പെട്ടെന്നായിരുന്നു ഇതാ ആ ചിന്ത. എന്റെ അത് കേട്ടപ്പോ കഴിഞ്ഞ സൺഡേ മീറ്റിംഗ് തുടങ്ങാൻ പോവും. ആ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ അത് കേൾക്കുവാനായിട്ടെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ വളരെ കഷ്ടപ്പെട്ട് താന് ഭക്ഷണം പോലും കുറച്ച് കഴിച്ച്, ഇതാ താൻ അധ്വാനിച്ച് അധ്വാനിച്ച് ഉറക്കം ഉളച്ച് ജീവിതം കെട്ടിപ്പോക്കി ജീവിതം കെട്ടിപ്പോക്കി ഈ ജീവിതം കെട്ടിപ്പോക്കിയിട്ട് അവസാനം ഇതാ ആ ജീവിതത്തിൽ താൻ ഒരു സീറോ ആയി മാറി. ശലോമോൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. ആ ജീവിതത്തിൽ താൻ ഒരു സീറോ ആയി മാറി. അങ്ങനെ ഒരു കൊച്ചു ജീവിതമേ നമുക്കുള്ളൂ, കൊച്ചു ജീവിതം. ഇതുകൊണ്ടാണ് ശലോമോൻ സഭപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോ നമുക്ക് അവിടെ കാണാം. 1-ാം അധ്യായം അതിന്റെ 2-3. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായ അത്രേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? പ്രോഫിറ്റ് എന്താണെന്ന് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ വചനം ചോദിക്കുക. മനുഷ്യന് എന്താ ലാഭമുള്ളത്? ആ വ്യക്തി ചെറുപ്പം മുതലേ അധ്വാനിച്ച് 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 വലിയൊരു സമ്പന്നനായി, വലിയ ബിസിനസ്സുകാരനായി. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഒരു നിമിഷം കൊണ്ട് ദാരുണമായി അദ്ദേഹത്തിന്റെ മരണം കടന്നു വന്നപ്പോ അദ്ദേഹത്തിന് എന്താ ലാഭം? എന്താ ലാഭം? ഒരു ലാഭവും ഇല്ല. ശലോമോൻ പറയുന്നത് കറക്റ്റ് ആണ്, ഒരു ലാഭവും ഇല്ല. ഇത് തന്നെയാണ് യേശു ക്രിസ്തുവും പറഞ്ഞത്. മനുഷ്യന്റെ ജഡത്തിന്റെ സൈഡിൽ, ഫ്ലഷ് സൈഡിൽ അവന് ലാഭമൊന്നുമില്ല. ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ്, നത്തിങ്. രണ്ട് ജ്ഞാനികളുടെ വാക്കുകളാണ്. പക്ഷെ ശലമോൻ ഫ്ലഷിന്റെ സൈഡിൽ സ്റ്റോപ്പ് ചെയ്തു. യേശു ക്രിസ്തു ലാഭമില്ലെന്ന് പറഞ്ഞ അവിടെ നിന്നില്ല, അടുത്ത ലാഭമുള്ള സൈഡിലേക്ക് കൂടി വന്നു, അടുത്ത ലാഭമുള്ള സൈഡിലേക്ക് കൂടി വന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ ഈ ശലമോന്റെ വാക്കുകൾ കേട്ട് അവിടെ നിൽക്കത്തില്ല. ഓക്കെ, ശലമോനെ അങ്ങ് പറഞ്ഞത് ഞാൻ എഗ്രി ആണ്, അമേൻ, അവിടെ ലാഭമൊന്നുമില്ല. പക്ഷേ ഈ ലാഭമൊന്നുമില്ലാത്ത കൊച്ചു ജീവനെ ഉണ്ടല്ലോ, ആ കൊച്ചു ജീവൻ യേശു പറഞ്ഞു യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ, ഇങ്ങ് കൊണ്ടുവരുവേൻ, കൊടുത്താൽ ആവിനെ യേശു ആത്മമണ്ഡലത്തിൽ ലാഭമാക്കി മാറ്റിത്തരും. അതിനെ ആത്മമണ്ഡലത്തിൽ ലാഭമാക്കി മാറ്റിത്തരും. ഇതാ വീണ്ടും അതിന്റെ 13-ാം വാക്യം, 13-14 പറയാണ് സമപ്രസംഗി, ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെ ജ്ഞാനത്തോടെ ആരാ അറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. അത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും വൃഥാ പ്രയത്നമത്രേ. മായയാണ് വാനിറ്റി, വൃഥാ പ്രയത്നമത്രേ, വൃഥാ പ്രയത്നം. ഹല്ലേലൂയ. ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയാണ്. ഈ ജോലിയുടെ അവസാനം അതിന്റെ പ്രോഫിറ്റ് എന്താണ്? നത്തിങ്. വൃഥാ പ്രയത്നമത്രേ, വൃഥാ പ്രയത്നം. ഹല്ലേലൂയ. ആരാ പറയുന്നേ? ലോകത്തിൽ ഇതുവരെയും ജനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജ്ഞാനിയിലൂടെ സംസാരിക്കും. പ്രോഫിറ്റ് ഒന്നുമില്ല, പ്രോഫിറ്റ് ഒന്നുമില്ല. ഇനി യേശുവിന്റെ ഭാഗത്തേക്ക് നോക്ക്. ഇതാ സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായി വന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ വ്യക്തമതയോടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാം വാക്യത്തിൽ, ശലമോനെ എവിടെ നിർത്തിയോ അവിടെ യേശു നിർത്തിയില്ല, അതിന്റെ അപ്പുറത്തേക്ക് കിടന്ന് ആത്മാവിന്റെ സൈഡിലേക്ക് കയറി. യോഹന്നാൻ 63-ൽ കർത്താവ് പറയുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതായത് ജഡജീവിതത്തിന് പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്ന് എഴുതിയേക്കണം. അതിന്റെ ഇതാ ഞാൻ അതിന്റെ ASV വായിക്കാം. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് ഗിവത്ത് ലൈഫ്, ദ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ദ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ആ ഫ്ലഷ് പ്രോഫിറ്റ്, ഫ്ലഷിന്റെ സൈഡിൽ ലാഭമൊന്നുമില്ല, ലാഭമൊന്നുമില്ല. അവിടെയാണ് ശലമോൻ പറഞ്ഞത് എല്ലാം വൃഥാ പ്രയത്നം അത്രേ, വൃഥാ പ്രയത്നം. ഒരു ചെറു ജീവിതം, അവിടെ ലാഭമൊന്നുമില്ല. പിന്നെ അവിടെ എന്തേ ഉള്ളൂ? മെയിന്റനൻസ് മാത്രമേ ഉള്ളൂ, മെയിന്റനൻസ്. ഹല്ലേലൂയ. മെയിന്റനൻസ്, ഒരു കാറിന് മെയിന്റനൻസ് ഉണ്ടല്ലേ. ഹല്ലേലൂയ. കാറിന്റെ ജീവിതം കൊണ്ട് കാറിന് ലാഭമൊന്നുമില്ല, അതിന് മെയിന്റനൻസേ ഉള്ളൂ. അതിന് പെട്രോൾ അടിച്ചു കൊടുക്കണം, അതിനെ സർവീസ് ചെയ്യണം, സമയാസമയങ്ങളിൽ ഓയിൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണം, അതിന് മെയിന്റനൻസേ ഉള്ളൂ. ഇതേപോലെ നമ്മുടെ ഫ്ലഷിലി ജീവിതത്തിന് മെയിന്റനൻസേ ഉള്ളൂ. സമയാസമയം ഇതാ ഭൗതിക ഭക്ഷണം കൊടുക്കണം, ഭൗതിക വെള്ളം കൊടുക്കണം, അതിനെ നന്നായിട്ട് ഇതാ ശുദ്ധിയായി ഒന്ന് കുളിച്ച് നല്ല രീതിയിൽ നിലനിർത്തണം. ഇതാ അതിനെ ഉടു ഷർട്ട് വേണം, ചുരിദാർ വേണം, സാരി വേണം, പാന്റ് വേണം, അതിന് മെയിന്റനൻസേ ഉള്ളൂ. ഇവിടെ പറയാണ് ആ സൈഡിൽ ലാഭമൊന്നുമില്ല, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. പക്ഷെ കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. ശലമോൻ പറഞ്ഞ് നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങി. ആത്മാവത്രേ ജീവന് തരുന്നത്, ആത്മാവത്രേ ജീവൻ തരുന്നത്. ആത്മാവിന്റെ സൈഡിലാണ് നമുക്ക് ലാഭമുള്ളത്. നമ്മൾ വീണ്ടും ജനിച്ചത് എവിടെയാണ്? ആത്മാവിന്റെ സൈഡിലാണ്. വീണ്ടും ജനിച്ചത് എവിടെയാണ്? ദൈവരാജ്യത്തിന്റെ സൈഡിലാണ്, ദൈവ കുടുംബത്തിലാണ്. അവിടെയാണ് നമുക്ക് ലാഭമുള്ളത്. ജഡത്തിന്റെ സൈഡിലല്ല, ജഡത്തിന്റെ സൈഡിൽ വൃഥാ പ്രയത്നമേ ഉള്ളൂ. എന്ത് പ്രയത്നം? അടുത്ത ആളോട് പറഞ്ഞേ വൃഥാ പ്രയത്നം, പറഞ്ഞേ വൃഥാ പ്രയത്നം. ഹല്ലേലൂയ. പ്രയത്നമുണ്ട്, പക്ഷെ അതിന് ലാഭമില്ല, ലാഭമില്ല. ശ്രദ്ധിക്കട്ടെ, പ്രയത്നമുണ്ട്, ഹല്ലേലൂയ, ലാഭമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി പൊളിച്ചോളണം. പുതിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും നന്നായിട്ട് അധ്വാനിക്കണം, പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, ജഡത്തിന്റെ സൈഡിലാണെങ്കിൽ പ്രയത്നമേ ഉള്ളൂ, പക്ഷെ അവിടെ ലാഭമില്ല, അവിടെ മെയിന്റനൻസേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യേ, ആ ലാഭമില്ലാത്ത മെയിന്റനൻസ് മാത്രമേ ഉള്ള ഏതാനും ദിവസം കൊണ്ട് തീർന്നു പോകുന്ന തികയാത്ത, തികയത്തില്ലല്ലോ അല്ലേ, തികയാത്ത ആ ജീവൻ അല്ലേ, അത് ഇങ്ങ് കൊണ്ടുപോവാ. അതിന്റെ അർത്ഥം ദാഹ കർത്താവേ എന്റെ ജീവനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതല്ല. അത് പറഞ്ഞോ, നോ പ്രോബ്ലം. തുടർന്ന് എത്ര സമയം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു, അത് നമുക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. എന്റെ അടുക്കൽ കൊണ്ടുവരും, എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതാ ആ രണ്ട് മീനും അഞ്ച് അപ്പവും കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് വിട്ടു? ആ ബാലന്റെ കയ്യിൽ നിന്ന് വിട്ടു, സംഭവം വിട്ടു. ബാലന്റെ കയ്യിൽ നിന്ന് സംഭവം വിട്ടു, ഇതാ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവനെ അങ്ങ് വിട്ടുകൊടുത്തു. കൊടുക്കാൻ പറ്റുമോ? അയ്യോ ഞാനൊന്ന് ജീവിക്കട്ടെ, എനിക്കൊന്ന് ജീവിക്കണം. അത് പറ്റൂല, കർത്താവിന് ജീവിക്കാൻ വേണ്ടി ഈ ജീവിതം ഒന്ന് വിട്ടുകൊടുക്കും. ആരുടെ ജീവിതം? നമ്മുടെ എല്ലാമാണോ? നമ്മളാണോ അതിനുണ്ടാക്കിയത്? ഇതൊന്നും ഉണ്ടാക്കിയത് നമ്മളല്ല, ദൈവം ഉണ്ടാക്കിയത്. ദൈവത്തിനടുക്കെ തിരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ വലിയ കാര്യം ഒന്നും ചെയ്തില്ല, ദൈവം സൃഷ്ടിച്ചതിനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും? ഈ രണ്ടപ്പത്തെയും അഞ്ച് സോറി രണ്ട് മീനെയും അഞ്ചപ്പത്തെയും യേശു ക്രിസ്തു മൾട്ടിപ്ലൈ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തെയും കർത്താവ് ചെറു ജീവിതത്തെ മൾട്ടിപ്ലൈ ചെയ്യും, നിത്യ ജീവിതമാക്കി അങ്ങ് മാറ്റിത്തരും. ഹല്ലേലൂയ. തയ്യാറാണോ? തയ്യാറാണോ? അതിനു പകരം നമ്മളൊരു പുതിയ സ്പിരിച്വൽ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക നമ്മളുടെ ഗ്രൂപ്പുകാർ. എന്താണെന്നറിയാമോ? ആരാധിച്ചാൽ മതി, ആരാധിച്ചാൽ മതി. ഇതാ ഈ പുസ്തകത്തിന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ചാൽ കിട്ടുന്നൊന്നുമില്ല, പകരം കർത്ത ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ചിട്ട് അവസാനം അവരവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങേ കർത്താവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞു. ആരാധിച്ചു എന്നാ ഈ പറയണേ? കർത്താവ് കർത്താവ് പറഞ്ഞു എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നതൊന്നുമല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്താൽ സ്വർഗ്ഗത്തിൽ കയറുന്നേ. കർത്താവെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിനക്ക് ഏതെങ്കിലും എക്സസൈസ് ഉണ്ട് സഭയിൽ കയറാം. പക്ഷെ നീ ഇപ്പോ വന്നേക്കണ അങ്ങനെയുള്ള സഭയിൽ കയറാനല്ല, സ്വർഗ്ഗത്തിൽ കയറാനല്ലേ. അവിടെ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അതെന്താണ്? അനുഗമനത്തിലൂടെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ നീ ദൈവപുത്രനായി വെളിപ്പെടണം, നീ ദൈവപുത്രനായി വെളിപ്പെടണം. ഹല്ലേലൂയ. അല്ലാതെ നീ പ്രയോജനമില്ലാത്ത വർക്ക് ചെയ്തു, പ്രയത്നം ചെയ്തു, അതിന് നീ എന്നോട് പ്രാർത്ഥിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്നെ അവിടെ ഞാൻ വലിയവനാക്കി, നിന്റെ കയ്യുടെ പ്രവൃത്തിയൊക്കെ ഞാൻ തന്നു. പക്ഷെ അതെല്ലാം വൃഥാ പ്രയത്നം അത്രേ, അതെല്ലാം വൃഥാ പ്രയത്നം അത്രേ. അപ്പൊ വൃഥാ പ്രയത്നത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നിനക്ക് അവിടെ ലാഭമൊന്നുമില്ല, ലാഭമുള്ള ആത്മാവിന്റെ സൈഡിലാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലോ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഇതാ മാർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 35 മുതൽ വായിക്കുമ്പോൾ ഇത് അവിടെ പറയുന്നുണ്ട്. നല്ലോണം എല്ലാവരും അവിടെ പറയാണ്, യേശുക്രിസ്തു ഉദ്ദേശിച്ച കാര്യം, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ച അതിനെ കളയും. അതായത് ഈ കൊച്ചു ജീവിതം ഉണ്ടല്ലോ, ഒരു നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ, ആ രണ്ട് മീനും അഞ്ചപ്പവും. അത് നീ അങ്ങ് തിന്നാനായിട്ട് പോയാ അതോടി തീർന്നു. ഇപ്പൊ കൊച്ചു പറയാണ്, അയ്യോ ഇതൊന്നും ആർക്ക് ഇതൊന്നും ഞാൻ കൊടുക്കത്തില്ല, ക്രിസ്തുവിന്റെ ഇലക്ക് അത് കൊടുക്കത്തില്ല. അയ്യോ എനിക്ക് കഴിക്കാൻ എന്റെ അമ്മ തന്നല്ലേ, ഞാൻ എന്നെ കൊടുക്കുക? ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആവത്തില്ലേ? ഇതേപോലെ നമ്മുടെ ജീവിതം, നമ്മളുടെ ജീവിതത്തിൽ അല്പസമയം കൊണ്ട് തീരും, പട്ടിണിയാവും. അപ്പോ ഇവിടെ പറയുന്നത് കർത്താവ് ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഈ തന്റെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നവരാ. കർത്താവ് പറയുന്നു അതിനെ കളയും, അതിനെ കളയും. ആ രണ്ടു മീനും അഞ്ചപ്പോ ആ ബാലം തിന്നിരുന്നെങ്കിൽ അവരുടെ കഴിച്ചു, പിന്നെ അവന് വിശപ്പിനെ എടുക്കാനായിട്ട് ഒന്നുമില്ല. പക്ഷേ യേശുവിന്റെ കൈ കൊടുത്തപ്പോ സംഭവം മാറി. ഇതേപോലെ നമ്മുടെ കൊച്ചു ജീവിതം ഇനിയിപ്പോ 5 വർഷമോ 10 വർഷമോ 15-20 ഇതാ എത്രയായിക്കോട്ടെ, ദൈവം തീരുമാനിക്കുന്ന പോലെ അല്ലേ. ഇതാ ഇത് എത്രയാകട്ടെ, ഒരു അല്പസമയം ഇനി നമുക്കുള്ളൂ. ഈ അല്പസമയം ഇതാ ഉള്ളത്, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണ്ട, എനിക്ക് അർത്ഥാൻ വേണ്ടി ജീവിക്കണം. അതാണ് താഴെ പറയുന്നത്, എങ്കിൽ ആ ജീവിതം മൾട്ടിപ്ലൈ ചെയ്ത് കൈ കിട്ടും. കണ്ടോളുക, ആരെങ്കിലും തന്നെ ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും, അതിനെ കണ്ടെത്തും. എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം, കർത്താവ് പറയാണ് എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം, രണ്ടും രണ്ടാക്കിയാ പറയുന്ന കർത്താവ്, ഞാൻ വേറെ തന്റെ സുവിശേഷം വേറെ. എന്റെയും തന്റെ സുവിശേഷത്തെയും പ്രതി തന്റെ ജീവനെ കളഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇനി എന്റെ സുവിശേഷത്തിന് വേണ്ടി എനിക്കായി നീ ജീവിക്കണം. അങ്ങനെ അതിനായി നീ നിന്റെ ജീവനെ കളയണം. അതാണ് പറഞ്ഞത് ആ ജീവനെ ഇന്ന് എന്റെ കൈത്താ, എന്റെ കൈത്താ, എനിക്ക് വേണ്ടി ജീവിക്കേ, എന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കേ, എങ്കിൽ നീ അതിനെ കണ്ടെത്തും, എങ്കിൽ നീ അതിനെ കണ്ടെത്തും. എന്നിട്ട് പറയാണ് ഇനി ജഡജീവിതത്തിന്റെ കാര്യം പറയട്ടെ, വാനിറ്റി വാനിറ്റി വൃഥാ പ്രയത്നം അത്രേ, അത് താഴെ പറയുന്നേ. അതിലൂടെ എന്നാ നേടുന്നേ, ലോകം നേടാൻ ശ്രമിക്കുക അല്ലേ നമ്മള്. ശ്രമിച്ച താഴെ പറയാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും സർവലോകവും നേടുകയും ദാ ലോകത്തിലെ ഒരു വലിയ ധനവാനായിരുന്നു ശലമോൻ. ആ ശലമോനാണ് എഴുതി വെച്ചത് ഇതൊക്കെ വൃഥാ പ്രയത്നമാണ്. അവിടെ എഴുതിരിക്കുക ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും, ഇത് കർത്താവ് യേശു പറഞ്ഞു തരാം കേട്ടോ. അതായത് തന്റെ ജഡജീവിതത്തിലൂടെ സ്വർഗരാജ്യം നേടാൻ പറ്റില്ല, ഈ ലോകമേ നേടാൻ പറ്റൂ, സർവലോകം നേടുകയും. എന്നിട്ട് പറയാണ് തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം, അവൻ എന്നാ പ്രയോജനം, അവൻ ഒരു പ്രയോജനവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ഇതാ, ഈ ജീവനെ നേടുവാൻ തക്കവണ്ണം തീർന്നു പോകുന്ന ഈ ജീവനെ അവസാനമില്ലാത്ത ജീവനായി നേടുവാൻ തക്കവണ്ണം ഇപ്പോഴുള്ള കൊച്ചു ജീവനെ, ഒരല്പകാലമുള്ള ജീവനെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അതാണ് യേശു മറുവലയായിട്ട് ചോദിക്കുന്നത്. തൊട്ട് താഴെ ചോദിക്കുകയാണ് അതിന്റെ മറു ആര് മറുവല തരും. ഇതാ അല്ല തന്റെ ജീവന് വേണ്ടി മനുഷ്യന് എന്തോ ഒരു മറുവല കൊടുക്കും, എന്തോ ഒരു മറുവല കൊടുക്കും. മറുവല വേണം, മറുവല ഒന്ന് പറഞ്ഞേ, മറുവല എന്നൊന്ന് പറഞ്ഞേ. ആ ചിലര് സ്റ്റെക്കായി പോയെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞേ മറുവല. അതായത് നിങ്ങളുടെ കയ്യിലൊരു മൊബൈലുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ട്, നിങ്ങൾക്ക് അത് വിൽക്കണം. നിങ്ങൾ പറയോ ഏ സഹോര ഞാൻ എടുത്തു നോക്കൂ, അങ്ങനെ പറയില്ല. നിങ്ങൾ പറയൂ അത് അതിന്റെ വില ഇത്രയാണ്, ആ വില തന്നാൽ നിനക്കത് എടുക്കാം. ഇതിന്റെ പേരാണ് മറുവില. യേശുക്രിസ്തു പറയാ നിന്റെ ജീവന് മറുവില നീ എന്ത് തരും, മറുവില എന്ത് തരും. നമ്മുടെ സുവിശേഷ വിധികളൊന്നും ഇത് കേൾക്കത്തില്ല. ജീവന് മറുവില അവിടെ എഴുതിയിരിക്കുകയാണ്, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും. യേശു മറുവില കൊടുത്ത് തന്റെ രക്തം മറുവലയായി കൊടുത്ത് നമ്മുടെ ജീവൻ എല്ലാം കാൽവരിയിൽ നേടിയിട്ടുണ്ട്. യേശു പറയാണ് ആ ജീവനെ ഞാൻ നിനക്ക് തരാം, പക്ഷേ നീ എന്തൊരു മറുവില എനിക്ക് തരും, എന്തോരും മറുവില എനിക്ക് തരും. ദാ ബൈബിൾ എഴുതിയിരിക്കുന്നതാണ് മർക്കോസ് 8:37, അല്ല തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തോരും മറുവില കൊടുത്തു. ഇതൊന്നും ആരും കണ്ടില്ല എന്നാ മനുഷ്യർ ചിന്തിക്കുന്നത്. മനുഷ്യനെ ശരിക്കും പറ്റിച്ചിട്ടിരിക്കുക, ഇനി അങ്ങ് ആരാധിച്ചാൽ മതി, നീ അങ്ങ് പോകുന്നു പറഞ്ഞ് പഠിപ്പിച്ചേക്ക. ഈ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല. കർത്താവ് ചോദിക്കുന്ന എന്തിനു മറുവില തരും, എന്തിനു വേണ്ടി, എന്തിനു പകരം, ജീവന് പകരം എന്ത് മറുവില തരും. അതിന്റെ കർത്താവ് തന്നെ ചോദിക്കുകയാണ് മറുവില, നിന്റെ അല്പമുള്ള ജീവനെ നീ എനിക്കായി താ, അതിന് നിനക്കായി നീ ഉപയോഗിക്കണം, നീ എനിക്കായി താ. സൃഷ്ടാവിന് വേണ്ടി ആ ജീവിതം കൊടുക്കണം. നാം ആ സൃഷ്ടാവിന് വേണ്ടി ജീവിക്കണം, അതിനു വേണ്ടിയാണ് നമ്മളെ ഉണ്ടാക്കിയത്. ഇതാണ് ഫസ്റ്റ് കൊരിന്ത്യൻ 8:6 പറയുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണം മുതലും. ഇനി ശ്രദ്ധയോടെ കേട്ടോ, ശ്രദ്ധയോടെ കേട്ടോ, ശ്രദ്ധയോടെ കേട്ടോ, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. നാം അവനായി നമ്മുടെ സൃഷ്ടാവിനായി ജീവിക്കേണ്ടതുമാകുന്നു. നിങ്ങൾ ഒരു കാറ് വാങ്ങിച്ചാൽ ആ കാറ് നിങ്ങൾക്ക് വേണ്ടി ഓടേണ്ടതാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ആ കാർ ഓടുന്നില്ല. നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാർ ഓടിക്കളയുകയാണ് എങ്കിൽ, നിങ്ങൾ അതിൽ കേറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾ പറയും ഈ കാർ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന് വചനം പറയുന്നു, നമ്മളെ ഉണ്ടാക്കിയ സ്വർഗീയ പിതാവിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടതാകുന്നു. അതെങ്ങനെ ജീവിക്കും? നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നാം സ്വർഗീയ പിതാവിന് വേണ്ടി ജീവിക്കുക. നാം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ നമ്മുടെ തലയാക്കുമ്പോൾ സ്വർഗീയ പിതാവിന് വേണ്ടി ജീവിക്കുക. ഇതാണ് ക്രിസ്തുവിനെ തലയാക്കുന്ന ജീവിതത്തിന്റെ പേരാണ് അനുഗമനം. ഇതാണ് നമ്മൾ തൊട്ടുമുമ്പ് കേട്ടത് അല്ലെ, അനുഗമനം. യേശുവിനെ അനുഗമിക്കുക, അത് ഇച്ചിരി പ്രയാസമൊക്കെയാണ്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ആരാധനയാക്കി ഞങ്ങൾ മാറ്റാന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റുന്നുവെങ്കിൽ അവന് അവനവനെ തന്നെ വഞ്ചിക്കുക. കർത്താവ് പറയുന്നു, എന്നെ നിങ്ങൾ എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? നിങ്ങൾ എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നു, അവരല്ല സമുദായത്തിൽ കയറുന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവന അശ്രദ്ധരായിരിക്കും. പിതാവിന്റെ ഇഷ്ടമോ? അനുഗമനത്തിലൂടെ ഞാനും നിങ്ങളും ദൈവപുത്രന്മാരായി വെളിപ്പെടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കാൽവരി ക്രൂസിൽ കണ്ടത്. നിത്യാത്മാവിനാൽ യേശു ക്രിസ്തു തന്നെത്താൻ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു. ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിലും കാണപ്പെടുവാനായിട്ട് ഇടയാകണം. അങ്ങനെ കാണപ്പെടുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം സംഭവിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു എബ്രായ ലേഖനം 9:14 അതിന്റെ 14 വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോ, യേശുക്രിസ്തു തന്റെ ജീവിതത്തെ കുറിച്ച്, തന്റെ യേശുക്രിസ്തുവിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് അവർ എഴുതിയിരിക്കുകയാണ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളെ പൊക്കി എത്ര അധികം ശുദ്ധീകരിക്കും. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു, തന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ആ ജീവിതം മുഴുവൻ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ച എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാ വന്നിരിക്കുന്നത്. മകനെ മകളെ, ദേവദാസിനെ ദേവദാസിയെ, നമ്മളിലേക്ക് തിരിഞ്ഞ് നാം നിൽക്കുന്നത് ആരുടെ ഇഷ്ടം ചെയ്യാനാ? ഇവിടെയെല്ലാം കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇനി നാം സ്ക്രീൻ ഷെയർ ചെയ്യണം. ഇതാ ഇവിടെ കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്, മരണം നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, നാം ഈ ടെമ്പററി ലൈഫിനെ, താൽക്കാലിക ജീവിതത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നാം ടെർമിനേറ്റ് ചെയ്യുന്നുവെങ്കിൽ നാം നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. Before death terminates us from this temporary life, let us terminate ourselves from this temporary life to live for God and gain eternal life. Maranam, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വ്യക്തിയെ ഈ ജീവിതത്തിന്റെ ഇടയിൽ, ജീവിത വ്യഗ്രതയുടെ ഇടയിൽ മരണം ടെർമിനേറ്റ് ചെയ്തു. ഒരു ഓഫീസിൽ നിന്ന് കേക്കാ, രാവിലെ ചെല്ലുമ്പോ ഇതാ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ ഒരു ലെറ്റർ എടുത്തു കൊടുക്കും, വായിച്ചു നോക്കിയപ്പോ ഞെട്ടിപ്പോയി, തന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ പെട്ടെന്നായിരിക്കും മരണം നമ്മളെ ഈ ടെമ്പററി ലൈഫിൽ നിന്ന്, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മരണം ടെർമിനേറ്റ് ചെയ്യുന്നതിനെ കാത്തു നിൽക്കാതെ നമുക്ക് ഈ ടെമ്പററി ലൈഫിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു പോകണം. എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, സൃഷ്ടാവിന് വേണ്ടി ജീവിപ്പാൻ, എന്നിട്ട് നമുക്ക് നിത്യമായ ജീവനെ അവകാശം. ഇതാ യേശു പറയുന്നത്, നിന്റെ അല്പമായിട്ടുള്ളത് തികയാത്തത് നീങ്ങ കൊണ്ടുപോവാ, അങ്ങനെയെങ്കിൽ ഇതാ ഞാനതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നിന്റെ കയ്യിലേക്ക് തരാം. തികയാത്തതിനെ നീ കൊണ്ടുപോവാ, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നിന്റെ കയ്യിലേക്ക് തരാം. അല്ലെ, എത്ര പേര് തയ്യാറാ? തികയാത്ത ചെറിയ ജീവിതം, തികയത്തിൽ ഒന്നിനും തികയത്തില്ല, ചെറിയ ജീവിതം, അതും കഷ്ടപ്പാടും സങ്കടവും ഒക്കെ ഉള്ള ചെറിയ ജീവിതം. ഇതാ സൃഷ്ടാവിന് വേണ്ടി ജീവിപ്പാൻ യേശു ആ മാതൃക കാണിച്ച അതേ മാതൃക പ്രകാരം ഇതാ ജീവിക്കാൻ വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ എത്തിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ പ്രസംഗിക്കാം. ഹല്ലേലൂയ. ഒന്നിനും തികയാത്ത ജീവിതത്തെ അപ്പാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ വ്യക്തിത്വവും, മോനെ മോളെ, ദേവദാസനെ, അടുത്ത ഏതാനും നിമിഷങ്ങൾ. ഇതാ നമുക്കറിയില്ല നമ്മുടെ മുൻപിൽ ഉണ്ടോ ഇല്ലയോ, അടുത്ത ദിവസം ഉണ്ടോ എന്ന് അറിയില്ല, അടുത്ത ആഴ്ച ഉണ്ടോ എന്ന് അറിയില്ല, അടുത്ത വർഷം ഉണ്ടോ എന്ന് അറിയില്ല. മാതാപിതാക്കന്മാരെയും മരണം ടെർമിനേറ്റ് ചെയ്തതുപോലെ നമ്മളെയും മരണം ടെർമിനേറ്റ് ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ഈ ലോക സൃഷ്ടി ലോകപ്രകാരം ആര് ജഡജീവിതം മാത്രം നയിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ ടെർമിനേറ്റ് ചെയ്യാം. എന്നാൽ സൃഷ്ടാവിന് വേണ്ടി ജീവിപ്പാൻ തുടർന്നുള്ള സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഉപയോഗിക്കാം ഒരു തീരുമാനത്തോടെ. എന്റെ കർത്താവേ, ഇതാ എന്നെ അങ്ങ് കാണുന്നല്ലോ, ഞാനുമായിട്ടല്ല നിങ്ങൾക്ക് കാര്യം, നിങ്ങളുടെ സൃഷ്ടാവുമായിട്ടാ കാര്യം, നിങ്ങളുടെ സൃഷ്ടാവുമായിട്ടാ കാര്യം. അല്ല, ഓരോ ഹൃദയവും സൃഷ്ടാവോട് ബന്ധപ്പെട്ട എന്റെ അപ്പ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിപ്പിച്ചു തരാം. യേശു ക്രിസ്തു അങ്ങേക്ക് വേണ്ടി ജീവിച്ചതുപോലെ ഇത് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ, യേശുവിനെ തലയാക്കി യേശുവിനെ അനുഗമിക്കുക. അങ്ങനെ കർത്താവിന്റെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ അവയവമായി എന്നിലൂടെ സാധ്യമാക്കുവാൻ എന്നെ സമർപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ഹൃദയങ്ങൾക്കായി സ്വർഗീയ പിതാവേ, ഡാഡി, അങ്ങ് തന്ന അങ്ങയുടെ ആത്മീക ചിന്ത, അങ്ങയുടെ ആത്മാവ് അടിയനിലൂടെ അങ്ങയുടെ സഭയ്ക്ക് കൊടുത്തു, അങ്ങയുടെ ദാസനെ അതിനായി ഉപയോഗിച്ചു. പ്രിയ നല്ല പിതാവേ, അനേക കുറവുകളുള്ളവരാണ് ഞങ്ങൾ, എന്നാൽ കുറവില്ലാത്ത ഓമന പുത്രൻ ഞങ്ങൾക്ക് തലയായി കർത്താവായി ഉള്ളതിനായി സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ ജനത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേ, അവരുടെ ഹൃദയങ്ങളെ അങ്ങ് കാണും. പ്രിയ പിതാവേ, അങ്ങ് അതിനെ ഒരുക്കി നല്ല നിലമാക്കി മാറ്റാനെ, സമൃദ്ധമായ നിത്യജീവനിൽ വളരുന്ന ഹൃദയങ്ങളാക്കി അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലെത്തി. ദുഷ്ടൻ ഒരുവനെ പോലും തൊടുവാൻ അങ്ങ് അനുവദിക്കുന്നു. എല്ലാവരും വിശ്വാസം ത്യജിക്കുന്നവരായിട്ടല്ല കർത്താവ്, വിശ്വാസിൽ വർദ്ധിക്കുന്നവരായി അങ്ങ് സഹായിക്കണം. വചനത്തിനായി നന്ദി. ഈ വചനം ഇവരുടെ നൂറുമേനി വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാ അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹിക്കുന്നു, ഞങ്ങൾ യേശുവിനെ അനുഗമിച്ച് ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ, അങ്ങനെ ആ പിതാവിന്റെ ഇഷ്ടം ഞങ്ങളിൽ സാധിപ്പാൻ, ഞങ്ങളിലൂടെ സാധിപ്പാൻ അങ്ങ് സഹായിക്കും. അതിനല്ലോ അങ്ങ് യേശുവിനെ കാൽവരിയിൽ തകർത്തത്, യേശുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അങ്ങനെ അവന്റെ പ്രാണൻ അതിർത്തിയാകമായി തീർന്നിട്ട് അവൻ സന്തതിയെ ദൈവപുത്രനെ കാണും. യേശുവിൽ ഞങ്ങളെല്ലാം ഒരൊറ്റ ദൈവപുത്രനായി വെളിപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് അതിനായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയരെ, സ്വർഗത്തിൽ നമ്മോട് സംസാരിച്ചല്ലോ, കേട്ട വചനപ്രകാരം നമുക്ക് ഒരുങ്ങാം ദൈവത്തിനായി ഇനിയുള്ള ചെറുക ജീവിതം. നമ്മൾ പലർക്കും വേണ്ടി ജീവിച്ചല്ലേ, പലർക്കും വേണ്ടി ജീവിച്ചു. ചിലർ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, ചിലർ പറയുന്നു ഞാൻ എൻ്റെ ഇന്നയാൾക്ക് വേണ്ടി ജീവിച്ചു, എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ ചെയ്യുന്നല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും അല്ല ദൈവം നമ്മളോട് പറഞ്ഞത്. ഓർമ്മ വേണം, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ മക്കളോടുള്ള ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം, ജീവിതം കഴിയുള്ള ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഒക്കിയിരിക്കുന്ന ആ ജനത്തിന് നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനയെ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. നീ ശുശ്രൂഷ അനുഗ്രഹമായി വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂട്ടാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങളെവരെയും ഞങ്ങളുടെ സൂം മീറ്റിംഗിലേക്ക് കടന്നു വരാൻ ക്ഷണിക്കുകയാണ്. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹു.